പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുവിനെ രക്ഷകനായി സമൂഹത്തിന് പരിചയപ്പെടുത്താൻ വന്ന സ്നാപക യോഹന്നാനെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. സ്നാപകൻ വന്നത് ജനത്തെ ഒരുക്കാനും ആ ഒരുങ്ങിയ ജനത്തിൻ്റെ മുമ്പിൽ രക്ഷകനെ അവതരിപ്പിക്കാനും വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. തനിക്ക് പിന്നാലെ വരുന്നവൻ തന്നെക്കാൾ ശക്തനാണെന്നും അവൻ ആത്മാവിനാലും അഗ്നിയാലും ജനത്തെ സ്നാനപ്പെടുത്തുമെന്നും സ്നാപകൻ പറഞ്ഞു വെച്ചു. ആ സ്നാപകൻ യേശുവിന് സ്നാനം നൽകിയ സംഭവമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്, യേശുവിൻ്റെ മാമോദീസ. യേശുവിൻ്റെ മാമോദീസയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമേ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, എന്താണ് ഈ മാമോദീസയുടെ അർത്ഥം? എന്തിനു വേണ്ടിയാണ് യേശു ഇപ്രകാരം ഒരു സ്നാനം സ്വീകരിച്ചത്? കഴിഞ്ഞ പഠനത്തിൽ നമ്മൾ കണ്ടായിരുന്നു സ്നാപകൻ പ്രസംഗിച്ച മാമോദീസ അനുതാപത്തിൻ്റെ അടയാളമായിരുന്നു. രക്ഷകനെ സ്വീകരിക്കാൻ വേണ്ടി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വന്തം പാപങ്ങളെക്കുറിച്ച് വച്ചാത്തവച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള ഒരുക്കമായി, അതിനുള്ള അടയാളമായിട്ടാണ് ജനങ്ങൾ സ്നാനം സ്വീകരിക്കാൻ യോഹന്നാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അനുതാപത്തിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഒരു മാമോദീസ സ്വീകരിക്കാൻ എന്തേ യേശു തയ്യാറാകുന്നു? യേശുവിന് എന്തു പാപമാണ് ഏറ്റുപറയാനുള്ളത്? ദൈവപുത്രനായവൻ പാപമൊഴികെ എല്ലാറ്റിലും നമ്മളോട് തുല്യനായി എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോഴും പാപമില്ലാത്ത യേശു എന്തേ ഇങ്ങനെ പാപികൾക്കായുള്ളൊരു സ്നാനം സ്വീകരിക്കാൻ സന്നദ്ധനായി? ഈ ഒരു ചോദ്യം സുവിശേഷങ്ങൾ മിക്കവാറും എല്ലാ സുവിശേഷങ്ങളിലും പിന്നിൽ പ്രതിധ്വനിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ യേശു സ്നാനം സ്വീകരിച്ചതിൻ്റെ അർത്ഥം എന്താണ്? എന്തിനു വേണ്ടിയാണ് സ്നാനം സ്വീകരിച്ചത്? ഈ സ്നാനമാണോ അതിനേക്കാൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെടുത്തിയുണ്ടോ? മർക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ് സ്നാനത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും ലളിതമായ വിവരണം കാണുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. അന്നൊരിക്കൽ യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ 4 സംഭവങ്ങൾ മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. 1, യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. 2, യേശു സ്നാനം സ്വീകരിച്ചതിന് ശേഷം കരയിലേക്ക് കയറുമ്പോൾ സ്വർഗം തുറന്നു. 3, പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. 4, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഇതിൽ ആദ്യത്തെ സംഭവം, യേശു സ്നാനം സ്വീകരിച്ച ആ സംഭവവും പിന്നീട് വരുന്ന സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിലും ഒന്ന് മറ്റൊന്നിൻ്റെ ഫലമാണെന്ന് പറയാനാവില്ല. മാമോദിസ സ്വീകരിക്കുന്നത് ഒരു സാഹചര്യമാണ്, പിന്നീട് വരുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാലും ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്, മർക്കോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് യേശു ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വിശദീകരണമൊന്നും മർക്കോസ് നൽകുന്നില്ല. എന്തിനു വേണ്ടി സ്നാനം സ്വീകരിച്ചുവെന്നോ യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നോ മർക്കോസ് സൂചിപ്പിക്കുന്നുമില്ല. പക്ഷേ പിന്നീട് ഇതൊരു ചോദ്യ വിഷയമാകും. 1, യേശു സ്വീകരിച്ച സ്നാനത്തിൻ്റെ അർത്ഥമെന്ത്? 2, യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുകയാണെങ്കിൽ ആരാണ് വലുത്, യോഹന്നാനാണോ യേശുവാണോ? ഇങ്ങനെ ഒരു ചർച്ചയും നടന്നിരുന്നതായിട്ട് സൂചന ഉണ്ട് ബൈബിളിൽ. യോഹന്നാൻ്റെ ശിഷ്യന്മാരും യേശുവിൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് ജീവിച്ചിരുന്നൊരു സാഹചര്യത്തിൽ ആരുടെ ഗുരുവാണ് യഥാർത്ഥത്തിൽ വലിയവൻ എന്ന ചോദ്യവും തർക്കവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യോഹന്നാൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ ഗുരുവിനെ മിശിഹായി കാണുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു, അല്ല യേശു തന്നെയാണ് മിശിഹ എന്ന് യേശുവിന് ശിഷ്യന്മാരും കരുതിയിരുന്നു. ഇങ്ങനെ രണ്ട് കൂട്ടർ തമ്മിലുള്ള തർക്കത്തിൻ്റെ പശ്ചാത്തലം ബൈബിളിൽ ഏകദേശം വ്യക്തമായി തന്നെ കാണാവുന്നതാണ്. ഈ ഒരു സാഹചര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നോർത്തുറന്നുള്ള ഉള്ള വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കാൻ. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ പ്രശ്നം വളരെ വ്യക്തമായി കൈകാര്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു സ്നാനം സ്വീകരിക്കാൻ വരുമ്പോൾ യോഹന്നാൻ നേരിട്ടങ്ങ് സ്നാനം കൊടുത്തു വിടുകയല്ല ചെയ്യുന്നത്, ഒരു സംസാരം, ഒരു സംഭാഷണം അവർ തമ്മിൽ ഉടലെടുക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ, യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. അത്രയും മർക്കോസിൻ്റെതും മത്തായിയുടേതും ഒരുപോലെയുള്ള വിവരണമാണ്. അതേസമയം അടുത്ത വാക്യം, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. ഇത് മത്തായി മാത്രമാണ് പറയുക. അപ്പോൾ യോഹന്നാൻ തന്നെ അറിയാം യേശുവാണ് തന്നെക്കാൾ വലിയവൻ. അപ്പോൾ തന്നെക്കാൾ വലിയവൻ ചെറിയവനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നത് ശരിയല്ല. വാസ്തവത്തിൽ യേശുവാണ് ഗുരു, യോഹന്നാൻ ശിഷ്യനാവേണ്ടതാണ്. അതേസമയം നേരെ മറിച്ചാണ് സംഭവിക്കുക. യോഹന്നാൻ്റെ അടുക്കിലേക്ക് യേശു കടന്നു വരുമ്പോൾ യോഹന്നാനെ യേശു ഗുരുവായി സ്വീകരിക്കുന്നതായിട്ട് തോന്നും. ഈ ഒരു സംഭാഷണത്തിലൂടെ അതിൻ്റെ അർത്ഥം മത്തായി വ്യക്തമാക്കി കൊടുക്കുകയാണ്. യേശു അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. യേശു കൊടുത്ത വിശദീകരണം സ്വീകരിച്ചുകൊണ്ട് ഈ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യോഹന്നാൻ യേശുവിന് സ്നാനം നൽകുമ്പോൾ യോഹന്നാനല്ല യേശു തന്നെയാണ് വലിയവൻ എന്ന് വ്യക്തമാകുന്നു. ഇപ്പോൾ യോഹന്നാനും യേശുവും തമ്മിലുള്ള ബന്ധം മത്തായി ഇവിടെ വ്യക്തമാക്കി കാണിക്കുകയാണ്. ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് യേശു ഇപ്രകാരം യോഹന്നാനിന് സ്നാനം സ്വീകരിക്കണം. അത് യോഹന്നാൻ യേശുവിനേക്കാൾ വലിയവനായതുകൊണ്ടല്ല, യോഹന്നാനിൽ നിന്ന് യേശു സ്നാനം സ്വീകരിക്കുന്നത് എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമാണ്. എല്ലാ നിയമങ്ങളും യേശു പൂർണ്ണമായി അനുസരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ലൂക്ക ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് വേറൊരു വിധത്തിലാണ്. ലൂക്കയുടെ സുവിശേഷത്തിൽ യോഹന്നാൻ യേശുവിന് സ്നാനം നൽകി എന്ന് പറയുന്നില്ല എന്ന് ശ്രദ്ധേയമാണ്. ആരാണ് യേശുവിന് സ്നാനം നൽകിയതെന്ന് ലൂക്ക പറയുന്നില്ല. തന്നെയുമല്ല, യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ ലൂക്ക യോഹന്നാൻ്റെ കാരാഗ്രഹവാസത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതൊരു പ്രത്യേക രചനാ രീതിയാണ് നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് പറയുക എന്നുള്ളതാണ്. യോഹന്നാനെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറയുന്നത് ലൂക്കായുടെ പ്രതിപാദന രീതിയുടെ ഭാഗമാണ്, സവിശേഷതയുമാണ്. എന്നാലും ശ്രദ്ധേയമായൊരു കാര്യം, ലൂക്ക എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ യോഹന്നാൻ ഹെറോദേസ് രാജാവിനെ അവൻ്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു. തൽഫലമായി ഹെറോദേസ് യോഹന്നാനെ കാരാഗ്രഹത്തിലടച്ചു. അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. ഇങ്ങനെ യോഹന്നാനെ കാരാഗ്രഹത്തിലടച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് ലൂക്ക പ്രതിപാദിക്കുന്നത്. 21-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. ആരിൽ നിന്ന് സ്നാനമേറ്റു എന്ന് ലൂക്ക പറയുന്നില്ല. തീർച്ചയായിട്ടും അതിനകത്ത് വ്യക്തമാണ് യോഹന്നാൻ എന്നാണ് സ്നാനം സ്വീകരിക്കുക. എന്നാലും യോഹന്നാനും യേശുവും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ ആ പ്രശ്നം ലൂക്ക ഇപ്രകാരം കൈകാര്യം ചെയ്യുകയാണ്. യോഹന്നാനിലേക്ക് വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് യോഹന്നാൻ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു സ്നാപക യോഹന്നാൻ താൻ ആരുമല്ല എന്ന്, താൻ മിശിഹായല്ല, രക്ഷകനല്ല, പ്രവാചകനല്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം യോഹന്നാൻ തന്നെ യേശുവിന് സാക്ഷ്യം നൽകുന്നതായി യോഹന്നാൻ സുവിശേഷത്തിൽ വ്യക്തമാക്കുകയാണ്. 1-ാം അധ്യായം 31-32 വാക്യങ്ങൾ, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഇപ്പോൾ യോഹന്നാൻ യേശുവിന് സാക്ഷ്യം നൽകുന്നു എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. ഇപ്പോൾ യോഹന്നാനും യേശു തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായി 4 സുവിശേഷങ്ങളിലും. യോഹന്നാനല്ല യേശു തന്നെയാണ് രക്ഷകൻ, യോഹന്നാനല്ല യേശുവാണ് വലിയവൻ. ഇനി എന്തേ യേശു ഇപ്രകാരം ഒരു സ്നാനം സ്വീകരിക്കുന്നു? സ്നാനം സ്വീകരിക്കുന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശ്യം യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുക എന്നതാണ്. അതോടൊപ്പം പാപിയായ ജനത്തോട് താതാത്മ്യപ്പെടുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞവൻ ആ ജനത്തിൻ്റെ മുഴുവനും പാപം സ്വന്തം ഏറ്റെടുക്കുകയായി. അങ്ങനെയാണ് അവൻ നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൂചന എന്ന നിലയിൽ, സ്വന്തം പാപത്തിന് പരിഹാരം എന്ന നിലയിലല്ല, ജനത്തിൻ്റെ ലോകത്തിൻ്റെ മുഴുവനും പാപം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യേശു ഈ സ്നാനം സ്വീകരിക്കുകയായി. അതോടൊപ്പം ഒരു തുടക്കവുമാണ്, യേശുവിൻ്റെ പരിജീവിതത്തിൻ്റെ തുടക്കം. മാമോദിസായേക്കാൾ പ്രധാനം പിന്നീട് വരുന്ന സംഭവങ്ങളാണ് നമുക്കറിയാം. 4 സുവിശേഷങ്ങളിലും പ്രാധാന്യം കൊടുക്കുന്നത് യേശു സ്നാനം സ്വീകരിച്ചു എന്നതിനേക്കാൾ കൂടുതൽ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ്. 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. 1, സ്വർഗം തുറക്കപ്പെടുന്നു. ആ സ്വർഗം തുറക്കപ്പെടുന്ന സാഹചര്യം ലൂക്ക പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. മാമോദിസായും ഇതും തമ്മിൽ വേർതിരിച്ച് കാണുന്നുമുണ്ട്. ലൂക്ക പറയുന്നത് ഇങ്ങനെയാണ്, ലൂക്ക 3-ാം അധ്യായം 21-ാമത്തെ വാക്യം, ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അതൊരു പൂർത്തിയായ പ്രവർത്തനമാണ്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. സ്നാനമൊരു സാഹചര്യം മാത്രമാണ്, പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ മുകളിലാണ് സ്വർഗം തുറക്കുക. സ്വർഗം തുറക്കുന്നതിൻ്റെ പ്രത്യേകത, ഇതുവരെ അടഞ്ഞിരുന്ന സ്വർഗം മനുഷ്യനുമായി ബന്ധത്തിലേക്ക് വരികയാണ്. മനുഷ്യൻ്റെ പാപം മൂലം ദൈവവും മനുഷ്യനും തമ്മിൽ അകൽച്ചയിലായിരുന്നു. പറുദീസ അടയ്ക്കപ്പെട്ടിരുന്നു. ഇവിടെ ആ അടയ്ക്കപ്പെട്ട സ്വർഗം തുറക്കുകയായി. യേശുവിലൂടെ ഒരു പുതിയ തുടക്കം, രക്ഷയുടെ ആരംഭം തുടങ്ങുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് തുറക്കുന്ന സ്വർഗത്തിലൂടെ. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ ഒരു സൂചനയുണ്ട് യാക്കോബിൻ്റെ സ്വപ്നത്തിൽ. 28-ാമത്തെ അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്കുകൾ നമ്മളിങ്ങനെ വായിക്കും. യാക്കോബ് ബേർഷെബായിരുന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. വൈകുന്നേരം അവൻ വഴിക്കൊരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴേ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവനൊരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തെയും മനുഷ്യനെയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു കോവണി യാക്കോബ് സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെക്കുറിച്ച് പിന്നീട് യേശു പറയുകയും ചെയ്യും. മനുഷ്യപുത്രൻ്റെ മേൽ മാലാഖമാരിറങ്ങി വരുന്ന അപ്പോഴേ യേശുവിലൂടെ സ്വർഗം തുറക്കുകയായി. മനുഷ്യനും ദൈവവും തമ്മിൽ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയായി എന്ന സൂചനയാണ് ഈ സ്വർഗം തുറക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുക. രണ്ടാമത്തേത്, പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇത് രണ്ടും സംഭവങ്ങളായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. പ്രാവിൻ്റെ രൂപത്തിന് പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ രൂപമായിട്ടല്ല പ്രാവിനെ കാണുന്നത്. പ്രാവ് ഇസ്രായേൽക്കാരുടെ കാഴ്ചപ്പാടിൽ ഇസ്രായേൽ ജനത്തിൻ്റെ തന്നെ പ്രതീകമാണ്. ഒരു ജനത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ പ്രാവിലൂടെ, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിലൂടെ പ്രകടമാവുക എന്ന് പറഞ്ഞാൽ, ഒരു ജനത്തെ രൂപീകരിക്കുക, ദൈവജനത്തിന് രൂപം കൊടുക്കുക എന്ന ദൗത്യമാണ് പരിശുദ്ധാത്മാവ് യേശുവിനെ ഏൽപ്പിക്കാൻ പോകുന്നത്. ജനത്തെ രൂപീകരിക്കുക എന്ന ദൗത്യത്തിനു വേണ്ടി, ആ ദൗത്യം സൂചിപ്പിക്കാൻ വേണ്ടി ജനത്തിൻ്റെ പ്രതീകമായ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് നമുക്കറിയാം പെന്തക്കോസ്താ ദിവസം തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തീനാവുകൾ സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഒരുക്കവും സജ്ജീകരണവുമാണ്. അഗ്നി ശുദ്ധി ചെയ്യുന്ന, വചനത്താൽ ശുദ്ധി ചെയ്യുന്ന, വചനം പ്രഘോഷിക്കുന്ന ആ ഒരു ദൗത്യം അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് അഗ്നി നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോഴീ പ്രത്യക്ഷപ്പെടുന്ന രൂപത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. യേശു ഇവിടെ ദൈവജനത്തെ രൂപപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയായി. പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്. മൂന്നാമത്തേത്, സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദമാണ്. പിതാവിൻ്റെ ശബ്ദം ഇവിടെ മുഴങ്ങുകയായി. ആ ശബ്ദം രണ്ട് ബൈബിൾ ഉദ്ധരണികളെ സൂചിപ്പിക്കുന്നതാണ്. നീ എൻ്റെ പ്രിയപുത്രനാണ്, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് 2 സങ്കീർത്തനം 7-ാമത്തെ വാക്യമാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. 2 സങ്കീർത്തനം 7-ാം വാക്യം ഇപ്രകാരം കാണും, നീ എൻ്റെ പുത്രനാണ്, പക്ഷേ പിന്നീട് വരുന്നത് ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകിയെന്ന്. ഒരു രാജാവിൻ്റെ അഭിഷേകത്തോട് ബന്ധപ്പെടുത്തി പറയുന്നൊരു കാര്യമായിരുന്നു ഇത്. രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ രാജാവിൻ്റെ മേൽ പുരോഹിതൻ ഉച്ചരിക്കുന്ന ഒരു അഭിഷേക വാക്യമാണ്, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു. രാജാവിനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന ദിവസം ദൈവത്തിൻ്റെ ദത്തുപുത്രനായി രാജാവ് സ്വീകരിക്കപ്പെടുകയാണ്. ഇതൊരു പ്രവചനവുമായിരുന്നു, വരാനിരുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനം. അപ്പോൾ യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി അവതരിപ്പിക്കുന്ന ഈ വാക്യം 2 സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. മാത്രമല്ല, യേശയ്യായുടെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിൽ ഈ ഉദ്ധരണിയെക്കുറിച്ചുള്ള സൂചന കൂടിയുണ്ട്. അതിപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നത് എൻ്റെ പ്രീതിപാത്രം എന്നതിൻ്റെ ഒരു വിശദീകരണമാണ്. അപ്പോഴേ യേശയ്യ 42-ാം അധ്യായം 1-ാമത്തെ വാക്യവും സങ്കീർത്തനം 2 സങ്കീർത്തനം 7-ാമത്തെ വാക്യവും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നുള്ള സ്വരം മുഴങ്ങുക, നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതൊരു വിളി പോലെയാണ്. യേശുവിനെ തൻ്റെ പരസ്യജീവിതത്തിന്, സുവിശേഷ പ്രഘോഷണത്തിനും രക്ഷണീയ കർമ്മത്തിനുമുള്ള ആ ഒരു പ്രവർത്തനത്തിന് ഒരുക്കുന്ന വിളിയായിട്ടാണ് ഈ വാക്യങ്ങൾ കാണുക. രണ്ട് സംഭവങ്ങൾ, സ്വർഗം തുറന്നതും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും സംഭവങ്ങളായിട്ട് തന്നെയാണ് ചിത്രീകരിക്കുക. അതുപോലെ തന്നെ ശബ്ദം മുഴങ്ങി എന്നതും. അപ്പോൾ ഇതെല്ലാം ഒബ്ജക്റ്റീവായിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നു. അതേസമയം ഈ വചനം യേശുവിനോടാണ് പറയുന്നത്, നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് യേശുവിൻ്റെ ഒരു ആന്തരിക അനുഭവമായിട്ടാണ് സുവിശേഷൻ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നു എന്നതിനേക്കാൾ കൂടുതൽ യേശുവിനുള്ളായ ഒരു അനുഭവം, വ്യക്തിപരമായ അനുഭവം എന്നതിലാണ് മർക്കോസും ലൂക്കായും ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യേശുവിൻ്റെ പൗരോഹിത പ്രവാചക ദൗത്യത്തിലേക്കുള്ള വിളിയാണ് അഥവാ അഭിഷേകമാണ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. ലൂക്ക എഴുതിയ അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ഇതിനെക്കുറിച്ചൊരു സൂചനയുണ്ട്. അതിപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 38-ാം വാക്യം, നസറായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ഇപ്പോഴേ യേശുവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് ഇവിടെ സൂചന. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇത് തന്നെയാണ് 4-ാം അധ്യായം ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ യേശയ്യ പ്രവാചകനിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് നസറത്തിൽ യേശു വായിക്കുക, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ ദരിദ്രരെ സുവിശേഷം അറിയിക്കാനായി പരിശുദ്ധാത്മാവിനാൽ യേശു അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് പ്രവചന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് യേശു നസറത്തിൽ പ്രസംഗിക്കുന്നത് ഇവിടെ സംഭവിച്ച കാര്യത്തെക്കുറിച്ചുള്ളൊരു സൂചനയാണ്. ഇപ്പോഴെ ലൂക്കായുടെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെ സ്നാനവുമായി ബന്ധപ്പെട്ട ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം യേശുവിൻ്റെ പ്രവാചക അഭിഷേകമായിട്ടാണ് കാണുന്നത്. സുവിശേഷം പ്രഘോഷിക്കാൻ, ദരിദ്രരെ സദ്വാർത്ത അറിയിക്കാൻ ആത്മാവിനാലും ശക്തിയാലും യേശു അഭിഷേകം ചെയ്യപ്പെട്ടു. അത് യേശുവിൻ്റെ വ്യക്തിപരമായ അനുഭവം. അതേസമയം ഇതിൻ്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷത്തിൽ. മത്തായി സുവിശേഷത്തിൽ ഈ വാക്യം വേറൊരു തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മത്തായി 3-ാം അധ്യായം 17-ാമത്തെ വാക്യം, ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. അത് യേശുവിൻ്റെ വ്യക്തിപരമായ അനുഭവമായി അവതരിപ്പിക്കുന്നു. അതേസമയം മുഴങ്ങുന്ന ശബ്ദം വ്യത്യസ്തമാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. വ്യക്തിപരമായ അനുഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. പക്ഷേ മുഴങ്ങുന്ന ശബ്ദം യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി ജനസമക്ഷം അവതരിപ്പിക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോടാണല്ലോ പറയുക. അതുതന്നെയാണ് പിന്നീട് രൂപാന്തരീകരണത്തിൻ്റെ മലയിലും നമ്മൾ കേൾക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ നിങ്ങൾ കേൾക്കുവിൻ. ഇപ്പോഴ് ആരോടാണിത് പറയുന്നത്? കേൾവിക്കാർ ആരായിരുന്നു? ജനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്നാപക യോഹന്നാനായിരിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ നൽകുന്ന സാക്ഷ്യം ഇതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 31-32 വാക്യങ്ങൾ, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്ന ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴേ ഈ സംഭവത്തിൻ്റെ മുഖ്യമായ അർത്ഥം ഇതാണ്, യേശു ഈ മാമോദീസായിലൂടെ പരസ്യജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ആ പരസ്യജീവിതത്തിനുള്ള ഒരുക്കമാണ്, അതിനുള്ള അഭിഷേകമാണ് ഈ മാമോദീസായിലൂടെ സംഭവിക്കുന്നത്. വാസ്തവത്തിൽ മാമോദീസായല്ല, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് യേശുവിനെ ഇതിനുവേണ്ടി ഒരുക്കുക. മാമോദീസ അതിനുള്ള പശ്ചാത്തലവും സാഹചര്യവും മാത്രമാണ്. യോഹന്നാൻ നൽകിയ ജലത്താലുള്ള സ്നാനമല്ല യേശുവിൻ്റെ അഭിഷേകത്തിന് കാരണമായി തീർന്നത്. യേശുവിനെ അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരികയും ദൈവത്തിൻ്റെ സ്വരം അവനെ ദൈവത്തിൻ്റെ പുത്രനായി ഏറ്റുപറയുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഈ അഭിഷേകം നടക്കുന്നത്. ആത്മാവിൻ്റെ വരവും വചനവും കൊണ്ട് യേശു അഭിഷേകം ചെയ്യപ്പെടുകയാണ് പരസ്യജീവിതം ആരംഭിക്കാനായി. ഇതുതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മാമോദീസായാലും സംഭവിക്കുക. നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു എന്ന് ദാവീദിനോട് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞതുപോലെ, ഇന്ന് യേശുവിൽ സ്നാനം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവം പറയുന്നു, നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നീ എൻ്റെ പ്രിയപുത്രിയാകുന്നു. യേശു ദൈവത്തെ പിതാവായി ഏറ്റുപറയുന്നു. പിതാവ് യേശുവിനെ സ്വന്തമായി സ്വീകരിക്കുന്നു. ഈ ഏറ്റുപറയൽ പരസ്പര ബന്ധത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കൂടി അടയാളമാണ്. ഇനി അങ്ങോട്ടുള്ള യേശുവിൻ്റെ ജീവിതം മുഴുവനും ഈ ദൈവപുത്രൻ്റേതായ ജീവിതമായിരിക്കും. ദൈവമക്കളുടേതായിട്ടുള്ള ജീവിതമാണ് നമ്മളും നയിക്കാനായിട്ട് വിളിക്കപ്പെടുക. പുത്രനെങ്കിൽ പുത്രൻ്റേതായ രീതിയിൽ പിതാവിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കണം. യേശുവിന് ഇനി പിതാവിൻ്റെതല്ലാതെ മറ്റൊരു ഹിതവും ഉണ്ടാവില്ല. എന്നെ അയച്ചവൻ്റെ ഹിതം നിർവഹിക്കുക, അതാണ് എൻ്റെ ഭക്ഷണം. യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് പിതാവിൻ്റെ ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിക്കാനായിട്ട് യേശുവിനെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവുമാണ്. മാമോദിസയുടെ അവസരത്തിൽ അവൻ്റെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവ്, ദൈവജനത്തെ രൂപീകരിക്കാൻ വേണ്ടി അവനെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവ്, അവനെ ശക്തിപ്പെടുത്തുന്ന ആത്മാവ് എന്നും അവനോടുകൂടി ഉണ്ടായിരിക്കും. ഇനി അങ്ങോട്ടുള്ള യേശുവിൻ്റെ പ്രവർത്തനം മുഴുവനും ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയമായിരിക്കും, ആത്മാവിൻ്റെ ചൈതന്യത്താൽ നയിക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ മാമോദിസ സ്വീകരിച്ച ഓരോ മനുഷ്യവ്യക്തിയും ആത്മാവിനാൽ നയിക്കപ്പെടണം, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കണം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, മാമോദിസായിലൂടെ അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് സ്വീകരിച്ച് സ്വന്തമായി പേരു ചൊല്ലി വിളിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു അങ്ങേക്ക് എപ്പോഴും വിധേയനായിരുന്നതുപോലെ എപ്പോഴും അങ്ങയുടെ ഹിതം അന്വേഷിക്കുന്നതിനും അങ്ങയുടെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയനാകുന്നതിനും ആ ശക്തിയാൽ നയിക്കപ്പെടുന്നതിനും ഞങ്ങളുടെ മേൽ അവിടുത്തെ കൃപയുണ്ടാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.